إن الحمد لله والحمد لله رب العالمين الملك الحق المبين أنار قلوب أوليائه بالهدى واليقين وقوى عزائمهم بالحق المستبين هدى من شاء برحمته وأضل من شاء بحكمته فلله الحجة البالغة على خلقه أجمعين أحمد ربي وأشكره وأؤمن به ولا أكفره وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله المبعوث رحمة للعالمين اللهم صل وسلم وبارك وأنعم على عبدك ورسولك محمد وعلى آله وأصحابه وأتباعه وأنصاره إلى يوم الدين أما بعد പ്രിയപ്പെട്ട സഹോദരങ്ങളെ സാധാരണയായി പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തിനാണ് നമ്മൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നത് ഈ ചോദ്യം പുതിയതല്ല പഴയ കാലം മുതലേ ഇത് ചോദിച്ച ആളുകളുണ്ട് അതിന് വലിയ അബദ്ധമായിട്ടുള്ള ഉത്തരം പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകളുമുണ്ട് ചിലർക്ക് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഭൗതികമായ ലാഭങ്ങൾക്ക് വേണ്ടിയുള്ള ദുനിയാവിലുള്ള എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ചില ചടങ്ങുകൾ മാത്രമാണ് ഇബാദത്തിന്റെ ഫലവും ഗുണവുമൊക്കെ പറഞ്ഞ് പെരുപ്പിക്കുകയാണ് എന്ന ധാരണയിൽ യഥാർത്ഥത്തിൽ വളരെ അബദ്ധമായ ഒരു ഉത്തരം ഈ ചോദ്യത്തിന് അവർ നൽകുന്നത് കാണാം നമസ്കാരം എന്ന് പറഞ്ഞാൽ വ്യായാമമാണ് മാനസികമായും ശാരീരികമായും ഒരു വ്യായാമം കിട്ടുന്ന കാര്യമാണ് അതുപോലെ സക്കാത്ത് എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ അതുപോലെ തന്നെ സമൂഹത്തിന്റെ കെട്ടുറപ്പുണ്ടാക്കാൻ കാരണമാകുന്ന ഒരു കാര്യമാണ് നോമ്പ് അത് ആരോഗ്യത്തിന് നല്ലതാണ് അതുപോലെ ഹജ്ജ് അതൊരു അന്താരാഷ്ട്ര സമ്മേളനമാണ് മുസ്ലിമീങ്ങളുടെ ഒരു രാഷ്ട്രീയ സമ്മേളനമാണ് ഇങ്ങനെ ഓരോ ഇബാദത്തും ഈ ദുനിയാവിന്റെ നിസ്സാരമായ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം വ്യാഖ്യാനിക്കുന്നത് കാണാൻ സാധിക്കും യഥാർത്ഥത്തിൽ എന്തിനാണ് ഒരു മുഅ്മിൻ ഒരു മനുഷ്യൻ അള്ളാഹുവിനെ ആരാധിക്കുന്നത് തന്റെ സൃഷ്ടാവിനെ ആരാധിക്കുന്നത് ഈ ചോദ്യത്തിന്റെ ഉത്തരം മനസ്സിലാക്കൽ അനിവാര്യമാണ് അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ മനസ്സറിഞ്ഞ് നമുക്ക് ഇബാദത്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഉള്ളിൽ തട്ടിയ രൂപത്തിൽ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ ആരാധനാകർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്താണ് അള്ളാഹു തആല അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചോദ്യത്തിന്റെ ഉത്തരമായി നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ഒരു കാര്യം വിശുദ്ധ ഖുർആനിൽ നിന്ന് വളരെ വ്യക്തമാണ് സുന്നത്തിൽ നിന്ന് വ്യക്തമാണ് അള്ളാഹുവിന് നമ്മുടെ സൃഷ്ടാവിന് നമ്മുടെ യാതൊരു പ്രവൃത്തിയും ആവശ്യമില്ല അവൻ ആവശ്യക്കാരനല്ല അള്ളാഹു തആല പറയുന്നു വമൻ ജാഹദ ഫഇന്നമാ യുജാഹിദു ലിനഫ്സിഹി ആരാണോ ആരാധനാ കർമ്മങ്ങളുടെ കാര്യത്തിൽ ഇബാദത്തിൽ ത്യാഗ പരിശ്രമങ്ങൾ ചെയ്യുന്നത് അവൻ സ്വന്തം നഫ്സിനു വേണ്ടിയാണ് അവനവന്റെ ഗുണത്തിനു വേണ്ടിയാണ് അവൻ പരിശ്രമിക്കുന്നത് ഇന്നല്ലാഹ ലഗനിയുൻ അനിൽ ആലമീൻ അള്ളാഹു സകല സൃഷ്ടികളിൽ നിന്നും ഐശ്വര്യവാനാണ് അവരുടെ യാതൊരു പ്രവൃത്തിയും അവൻ ആവശ്യമില്ല അതുപോലെ മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞ വാക്ക് വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും വഖാല മൂസ ഇൻ തക്ഫുറു അൻതും വ മൻ ഫിൽ അർദ് ജമീഅ മൂസ അലൈഹിസ്സലാം പറഞ്ഞ സന്ദർഭം എന്താണ് പറഞ്ഞത് തന്റെ ഖൗമിനോട് ബനൂ ഇസ്രായേലിനോട് പറഞ്ഞു നിങ്ങളെല്ലാവരും കാഫിറായാൽ മാത്രമല്ല ഭൂമിയിലെ സകല മനുഷ്യരും നിഷേധിച്ച് തള്ളിയാൽ അവിശ്വസിച്ചാൽ ഫഇന്നല്ലാഹ ലഗനിയുൻ ഹമീദ് അള്ളാഹു എന്നാലും ഗനിയാണ് ഐശ്വര്യവാനാണ് അവന് നിങ്ങളുടെ ആവശ്യമില്ല ഹമീദാണ് സ്തുത്യർഹനാണ് മറ്റൊരാജിൽ അള്ളാഹു തആല പറഞ്ഞു വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയുൻ അനിൽ ആലമീൻ ആരാണോ കാഫിറാകുന്നത് നിഷേധിക്കുന്നത് അള്ളാഹു തആല ആരുടെയും ആവശ്യമില്ലാത്തവനാകുന്നു ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് നിരവധി ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ ഈ ആശയം അള്ളാഹു തആല ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട് അതായത് അള്ളാഹുവിന് നമ്മുടെ കർമ്മങ്ങളുടെ ആവശ്യമില്ല ഇത് തർക്കമില്ലാത്ത കാര്യമാണ് പിന്നെ എന്തിനാണ് നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കുന്നത് നമുക്കാണ് ഗുണം എന്ന് മനസ്സിലായി എന്താണ് ആ ഗുണം എന്തിനു നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കണം ഈ ചോദ്യത്തിന് ഉത്തരം വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനുത്തരമായി പഠിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം റബ്ബ് നമ്മുടെ സൃഷ്ടാവായ അള്ളാഹു അവന്റെ ദാത്തുകൊണ്ട് അവൻ നമ്മുടെ സൃഷ്ടാവാണ് എന്ന ഒരൊറ്റ കാര്യം കൊണ്ട് അവൻ ഇബാദത്ത് അർഹിക്കുന്നവനാണ് നമ്മെ സൃഷ്ടിച്ചു എന്നൊരു കാര്യം മാത്രം മതി അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദാത്ത് അത് മാത്രം മതി നമ്മൾ അവൻ ആരാധിക്കാനുള്ള കാരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ ഹഖുല്ലാഹി അലൽ ഇബാദ് അയ്യാബുദുഹു വലാ യുശ്രിക്കു ബിഹി ഷൈഅ അള്ളാഹുവിന് സൃഷ്ടികളുടെ മേലുള്ള ഹക്കാണ് സൃഷ്ടികളുടെ മേൽ അള്ളാഹുവിനുള്ള അവകാശമാണ് അവനെ മാത്രം ആരാധിക്കുക അവനുടെ ഒന്നിനെയും പങ്കുചേർക്കാതിരിക്കുക എന്നുള്ളത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല കൽപ്പിച്ച ഒന്നാമത്തെ കൽപ്പന ഒന്നാമത്തെ അമ്ര് എന്താണ് യാ അയ്യുഹൻ നാസ് ഉബ്ദു റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലകും തത്തഖൂൻ ഈ ആയത്ത് വളരെ ചെറുതാണ് പക്ഷേ ഇതിൽ വലിയ പ്രധാനമായ മൂന്ന് കാര്യങ്ങൾ അള്ളാഹു തആല പറയുന്നുണ്ട്. എന്തുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കണം? ഒന്നാമതായി അള്ളാഹുവിനെ ആരാധിക്കാനുള്ള കൽപ്പന ഈ ആയത്തിലുണ്ട്. പിന്നെ എന്തിനാണ് അള്ളാഹുവിനെ ആരാധിക്കുന്നത് എന്ന കാരണം അതിലുണ്ട്. ആരാധിച്ചാൽ ഇബാദത്ത് ചെയ്താലുള്ള മെച്ചമെന്താണ്, അതുകൊണ്ടുള്ള പ്രയോജനം എന്താണ് എന്നും ഈ ആയത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തേത് യാ അയ്യുഹ അന്നാസ് ഉബ്ദു റബ്ബക്കും, ജനങ്ങളെ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക. അപ്പൊ അള്ളാഹുവിനെ ആരാധിക്കുന്നത് അവൻ റബ്ബായതുകൊണ്ടാണ്. അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളെയും മുൻഗാമികളെയും അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. അവ സൃഷ്ടികർമ്മം അവൻ ചെയ്തു എന്നുള്ളതാണ് ഇബാദത്തിന്റെ കാരണം. ഇനി അതിന്റെ ഫലം എന്താണ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും, സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. അപ്പൊ ഈ ആയത്തിൽ ഇബാദത്തിന്റെ അടിസ്ഥാന കാരണമായി പറഞ്ഞത് അള്ളാഹു സൃഷ്ടാവാണ് എന്നുള്ളത്. അപ്പൊ സൃഷ്ടാവായത് മാത്രം മതി അള്ളാഹുവിനെ ആരാധിക്കാനുള്ള കാരണമായി. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ചോദ്യത്തിന് ഉത്തരമായി പഠിപ്പിച്ചിട്ടുള്ള മറ്റൊരു കാര്യം, മനുഷ്യൻ എന്ന് പറയുന്നത് ഒരുത്തനെ ആരാധിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനാണ്. ഇന്ന് ലോകത്ത് പ്രചാരത്തിലുള്ള പല ഫിലോസഫികളും മനുഷ്യന്റെ സ്ഥാനം അളവിൽ കൂടുതൽ പെരുപ്പിച്ചാണ് കാട്ടുന്നത്. മനുഷ്യനാണ് എല്ലാം എന്നാണ് എല്ലാ ഭൗതിക പ്രത്യയശാസ്ത്രങ്ങളുടെയും ആകത്തുക. എന്നാൽ ഇസ്ലാം അതല്ല പഠിപ്പിക്കുന്നത്. ഇസ്ലാം പഠിപ്പിക്കുന്നത്, ഖുർആനും സുന്നത്തും പഠിപ്പിക്കുന്നത് അതാണ് യാഥാർത്ഥ്യം. മനുഷ്യൻ ദുർബലനാണ്, മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ആരാധിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ എന്തെങ്കിലും ഒന്നിനെ ആരാധിച്ചിരിക്കും. ഇത് മനുഷ്യന്റെ പ്രകൃതത്തിലുള്ള കാര്യമാണ്. അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹൻ നാസു ഉബ്ദു റബ്ബക്കും, യാ അയ്യുഹൻ നാസു അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനോട് ആവശ്യക്കാരാണ്, ഫുഖറാക്കളാണ്. ഫഖർ എന്ന് പറഞ്ഞാൽ എന്താ? മറ്റൊന്നിനെ ആവശ്യമുള്ളവൻ. അപ്പൊ മനുഷ്യൻ എന്ന് പറയുന്നത് ആവശ്യക്കാരനാണ്. മനുഷ്യന് ജീവിക്കാൻ ഭൗതികവും മാനസികവും ആത്മീയവും ഒക്കെയായ ധാരാളം കാര്യങ്ങൾ ആവശ്യമാണ്. ഈ ആവശ്യങ്ങൾ നടന്നില്ലെങ്കിൽ നശിച്ചു പോകുന്നവനാണ്, ദുർബലനായി പോകുന്നവനാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു തആല പറയുന്നത് നിങ്ങൾ അല്ലാഹുവിലേക്ക് ആവശ്യക്കാരാണ്. വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, മറ്റാരെയും ആവശ്യമില്ലാത്ത എല്ലാ സ്തുതികളും അർഹിക്കുന്നവനായത് അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. അപ്പൊ ഇത് മനുഷ്യന്റെ സ്വന്തം നഫ്സിലുള്ള നഖ്സ്, അവന്റെ കുറവ്, അവന്റെ ഫഖർ, അവൻ ആവശ്യക്കാരനാണ് എന്നുള്ളത് ഒരാളെ ആരാധിക്കണം എന്നതിനെ നിർബന്ധമാക്കുന്നു. ഇനി അള്ളാഹുവിനെ ആരാധിച്ചിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? മനുഷ്യന്റെ നഫ്സിൽ അവന്റെ ഫിത്രത്തിൽ ഉള്ളതാണ് ആരാധിക്കുക, അടിമയായി ജീവിക്കുക എന്നുള്ളത്. അതിന് ഏറ്റവും നല്ല ഉടമയെ തെരഞ്ഞെടുത്തിട്ടില്ലെങ്കിൽ, ഏറ്റവും നല്ല ആരാധ്യനെ തെരഞ്ഞെടുത്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവൻ കല്ലും മണ്ണും ചാണകവും ഇങ്ങനെ കണ്ണിക്കണ്ടതിനെയൊക്കെ ആരാധിക്കേണ്ട അവസ്ഥയുണ്ടാകും. അതിനെയും ആരാധിച്ചിട്ടില്ലെങ്കിലോ വലിയ അഹങ്കാരികളായി ഒന്നിനെയും ആരാധിക്കുകയില്ല എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു അവസ്ഥ എന്താണ്? ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ മനോഹരമായ ഒരു ബൈത്തിലൂടെ, ഒരു വരിയിലൂടെ അത് വിശദീകരിക്കുന്നുണ്ട്. ഹറബു മിനർ റിഖ്ഖി അല്ലദീ ഖുലിഖൂ ലഹു ഫബുലൂ ബിറിഖ്ഖിൻ നഫ്സി വശ്ശൈത്താനി, അവരെ എന്തൊരു അടിമത്വത്തിന് വേണ്ടി, ആരുടെ അടിമയായി ജീവിക്കാൻ വേണ്ടി സൃഷ്ടിച്ചുവോ ആ അടിമത്വത്തിൽ നിന്ന് അവർ ഓടി ഒളിക്കാൻ ശ്രമിച്ചു. അള്ളാഹുവിനനുസരിച്ച് അവനെ ആരാധിച്ച് ജീവിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് അവർ ഓടാൻ ശ്രമിച്ചു. എന്നിട്ട് എന്താണ്, എവിടെയാണ് ഓടിയെത്തിയത്? ഫബുലു ബിറിഖ്ഖിൻ നഫ്സി വശ്ശൈത്താനി, സ്വന്തം നഫ്സിന്റെ പിശാചിന്റെ അടിമകളായി ജീവിക്കേണ്ടി വന്നു. അപ്പൊ ഒരു ആരാധനമില്ല, ഒരു ഇലാഹുമില്ല എന്ന് പറയുന്നവര് ഏറ്റവും മോശപ്പെട്ട സാധനത്തിനെയാണ് ആരാധിക്കുക. അവരവരുടെ സ്വന്തം നഫ്സ്, അതുപോലെ തന്നെ പിശാചിനെ അവർ ആരാധിച്ച് എല്ലാ തോന്നിവാസങ്ങളും ചെയ്ത് അധാർമികമായ ജീവിതമായിരിക്കും അവർക്കുണ്ടാവുക, അബദ്ധങ്ങളായിരിക്കും അവർ ചെയ്യുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒന്നിനെ ആരാധിക്കാതെ മനുഷ്യന് ജീവിക്കാൻ സാധിക്കുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇമാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹം ഈ ആശയം വിശദീകരിച്ചുകൊണ്ട് പറയുകയുണ്ടായി, ഫഖർ എന്ന് പറയുന്നത് ആവശ്യക്കാരനായിരിക്കുക എന്നുള്ളത് എനിക്ക് വസ്ഫു ദാത്തിൻ, എന്റെ ദാത്തിലുള്ള, എന്റെ ഉള്ളിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള വിശേഷണമാണ്. അബദൻ, എന്നും അതുണ്ടാകും, എനിക്കൊരിക്കലും ഈ സിഫത്തിൽ നിന്ന് മോചനമില്ല. കമൽ ഗിന അബദൻ വസ്ഫുൻ ലഹു ദാത്തി, അവന് അഥവാ അള്ളാഹുവിന് ഗിന എന്നുള്ളത് ഫഖറിന്റെ നേരെ വിപരീതം, ഐശ്വര്യം, ആരെയും ആവശ്യമില്ലാത്ത അവസ്ഥ, അത് അള്ളാഹുവിന് വസ്ഫു ദാത്തിൻ, അവന് സ്ഥിരമായിട്ടുള്ള സിഫത്താണത്. അപ്പൊ മനുഷ്യൻ മനുഷ്യനായിരിക്കുന്നിടത്തോളം കാലം അവൻ ആവശ്യക്കാരനും റബ്ബ് എല്ലാ കാലവും ഐശ്വര്യവാനുമാണ്. വഹാദിഹിൽ ഹാലു ഹാലുൽ ഖൽഖി അജ്മഈഹിം, ഇതെന്റെ അവസ്ഥയല്ല, എല്ലാ മനുഷ്യരുടെയും അവസ്ഥയാണ്, എല്ലാവർക്കും ബാധകമാണ്. വകുല്ലുഹും ഇൻദഹു അബ്ദുൻ ലഹു ആതി, എല്ലാവരും അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു നാൾ മടങ്ങി വരാനുള്ള അടിമകൾ മാത്രമാണ്. വമൻ ബഗ ഹാജതൻ മിൻ ഗൈരി ഖാലിഖിഹി, ഇനി ആരെങ്കിലും തന്റെ ആവശ്യങ്ങളുമായി അള്ളാഹു അല്ലാത്ത, സൃഷ്ടാവല്ലാത്ത ആരിലേക്കെങ്കിലും തിരിയുന്നുവെങ്കിൽ, ഫഹുവൽ ജഹൂലു ദലൂമുൽ മുശ്രിക്കുൽ ആതി, അവനാണ് വിഡ്ഢി, അവനാണ് അക്രമി, അവനാണ് പരിധിവിട്ട മുശ്രിക്ക്. എന്നാണ് ഇബ്നു തൈമിയ റഹിമഹുള്ള പറയുന്നത്. അപ്പോൾ അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനായിട്ടാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ ഫിത്രത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ ഒരു മനുഷ്യനും സാധ്യമല്ല. ഇതാണ് രണ്ടാമത്തെ കാരണം. ഒന്ന്, അള്ളാഹുവിന്റെ ഖാലിഖിയത്ത്, അവന്റെ സൃഷ്ടികർമ്മം, അത് ആരാധന നിർബന്ധമാക്കുന്നു. രണ്ടാമത്തേത്, മനുഷ്യന്റെ ദാരിദ്ര്യം, ആവശ്യകത, അത് ആരാധന നിർബന്ധമാക്കുന്നു. ഇനി മൂന്നാമത് ഒരു ഉത്തരം വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കമാൽ, അവന്റെ മഹത്വം, അവന്റെ പൂർണ്ണത, അവന്റെ സിഫാത്തുകൾ, അവന്റെ വർണ്ണന, അവന്റെ വിശേഷണങ്ങൾ, ഇത് മനസ്സിലാക്കിയാൽ ഏതൊരു മനുഷ്യനും അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടു പോകും. അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടു പോകും. ഈ ഇഷ്ടമാണ് ഇബാദത്ത് ചെയ്യാനുള്ള അടുത്ത പ്രേരണ. ഇതാണ് ഇബാദത്തിന്റെ പ്രേരണയായിട്ടുള്ള നമ്മൾ പറഞ്ഞതും പറയാനിരിക്കുന്നതുമായ എല്ലാ കാരണങ്ങളിലും ഏറ്റവും വിശേഷപ്പെട്ടത്, അള്ളാഹുവിനോടുള്ള സ്നേഹം. അള്ളാഹു സുബ്ഹാനഹു വതആല ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇന്ന അല്ലാഹ ജമീലുൻ, അള്ളാഹു തആല പൂർണ്ണമായ സൗന്ദര്യമുള്ളവനാണ്. അള്ളാഹു എങ്ങനെയായിരിക്കും എന്ന് നമുക്കറിയില്ല. അവന്റെ സൗന്ദര്യം മറ്റെല്ലാ സൗന്ദര്യമുള്ളതിനേക്കാളും വലുതായിരിക്കും എന്നതിൽ സംശയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുവല്ലോ, ഹിജാബുഹു നൂർ, അവന്റെ മറ എന്ന് പറയുന്നത് പ്രകാശമാണ്. അള്ളാഹുവിന്റെ ഹിജാബ്, അള്ളാഹുവിന്റെ മറ എന്ന് പറയുന്നത്, ആ മറയെങ്ങാനും അവൻ നീക്കിയാൽ അവന്റെ പ്രകാശം കാരണം അവന്റെ നോട്ടം എത്തുന്നിടത്തോളം സൃഷ്ടികളെല്ലാം കരിഞ്ഞുപോകും. അത്രയും ഭംഗിയുള്ള, അത്രയും നൂറുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. ഇങ്ങനെയുള്ള അള്ളാഹുവിന്റെ വിശേഷണം ഒരാൾ അറിഞ്ഞാൽ അവനെ കാണണം, അവന്റെ അടുത്ത് എത്തണം, അവന്റെ തൃപ്തി സ്വന്തമാക്കണം എന്ന ചിന്തയുണ്ടാകും എന്നതിൽ സംശയമില്ല. മനുഷ്യന്റെ ഫിത്റത്ത്, അവന്റെ അഖ്ല് ശരിയാണെങ്കിൽ, അവന് നേരായ ബുദ്ധിയുണ്ടെങ്കിൽ ഈ ആഗ്രഹം അവനുണ്ടാകും എന്നതിൽ സംശയമില്ല. അതുകൊണ്ട് അള്ളാഹുവിനോടുള്ള ഈ സ്നേഹം, അഗാധമായ സ്നേഹം, ഇത് അവനെ ആരാധിക്കാൻ ഒരു മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന കാര്യമാണ്. അള്ളാഹു തആല പറഞ്ഞു, വമിനന്നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദ, ചില മുശ്രിക്കുകളുണ്ട്, അവരുടെ പ്രത്യേകത എന്താണ്? യുഹിബ്ബൂനഹും കഹബ്ബില്ലാ, അവരുടെ മഅബൂദുകളെ, ആരാധ്യന്മാരെ അള്ളാഹുവിനെ പോലെ അവർ സ്നേഹിക്കും. വല്ലദീന ആമനു, എന്നാൽ മുഅ്മിനീങ്ങളുടെ, മുവഹ്ഹിദീങ്ങളുടെ പ്രത്യേകത എന്താണ്? അഷദ്ദു ഹുബ്ബൻ ലില്ലാ, അവരേറ്റവും കൂടുതൽ സ്നേഹിക്കുക, മറ്റെല്ലാത്തിനേക്കാളും സ്നേഹിക്കുക, ലില്ലാ, അള്ളാഹുവിനോടായിരിക്കും അവരുടെ സ്നേഹം ഉണ്ടാവുക. അപ്പൊ സഹോദരങ്ങളെ, ഇതാണ് ഇബാദത്തിന്റെ അടുത്ത കാരണം. ഇനി നാലാമത്തെ കാരണം, അള്ളാഹുവിനെ ആരാധിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന കാരണം, അത് അള്ളാഹുവിന്റെ സൃഷ്ടികർമ്മത്തോടും അവൻ ചെയ്ത എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങളോടുമുള്ള നന്ദി എന്നുള്ള ഭാവമാണ്. നന്ദി എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ നല്ല സ്വഭാവങ്ങൾപ്പെട്ടതാണ്. നന്ദിയുള്ളവൻ അള്ളാഹുവിനെ ആരാധിക്കും. എന്നാൽ ആരോട് നന്ദിയില്ലാത്തവൻ, മനുഷ്യരിൽപ്പെട്ട തന്റെ മാതാപിതാക്കൾ മുതൽ തനിക്ക് ഉപകാരങ്ങൾ ചെയ്ത ഒരാളോട് നന്ദിയില്ല, അങ്ങനെ ജീവിക്കുന്ന ധിക്കാരിയായ, സ്വന്തം ശരീരത്തിന്റെ ഷഹവത്തുകളെ മാത്രം പരിഗണിക്കുന്ന ഒരു മനുഷ്യൻ, അവൻ അള്ളാഹുവിനോട് നന്ദി ഉണ്ടാവുകയില്ല. നേരെ മറിച്ച് മാന്യനായ ഒരാൾ, അവനെപ്പോഴും നന്ദി ഉണ്ടാകും. ചെറിയൊരു ഉപകാരം ചെയ്തവനെ പോലും മറക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ സൃഷ്ടിച്ച ശൂന്യതയിൽ നിന്ന് തനിക്ക് അസ്തിത്വം നൽകിയ ഓരോ നിമിഷവും നമ്മുടെ ജീവൻ നിലനിർത്താൻ വേണ്ടതെല്ലാം ചെയ്തു തരുന്ന റബ്ബിനെ എങ്ങനെയാണ് അവനോട് നന്ദി കേട് കാണിക്കാൻ സാധിക്കുക? അപ്പൊ നന്ദി എന്നുള്ളത് ഇബാദത്തിനെ നമ്മെ പ്രേരിപ്പിക്കുന്ന കാര്യമാണ്. അല്ലാഹു തആല പറഞ്ഞു, വമാ ബികും മിൻ നിഅമത്തിൻ ഫമിൻ അല്ലാഹ്, നിങ്ങളുടെ കൈവശം എന്തൊക്കെ നിഅമത്തുകളുണ്ടോ, ഫമിൻ അല്ലാഹ്, അതെല്ലാം അല്ലാഹുവിൽ നിന്നുള്ളതാണ്. നമ്മൾ എന്തൊക്കെ അനുഭവിക്കുന്നുണ്ടോ അതിന്റെ എണ്ണം നമുക്ക് തിട്ടപ്പെടുത്താൻ പോലും സാധിക്കുകയില്ല. വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹ, നിങ്ങൾക്ക് എണ്ണാൻ സാധിക്കുകയില്ല അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ. ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ നൽകിയ റബ്ബിനെ എങ്ങനെയാണ് മറക്കാൻ സാധിക്കുക? അവനോട് എങ്ങനെയാണ് നന്ദി കേട് കാണിക്കാൻ സാധിക്കുക? യാ അയ്യുഹൻ നാസു ദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും, അള്ളാഹു തആല സൂറത്തുൽ ഫാത്തിറിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. അവന്റെ അനുഗ്രഹങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അവനെ ആരാധിക്കാൻ അവൻ ക്ഷണിച്ചിരിക്കുകയാണ് ഈ ആയത്തിലൂടെ. യാ അയ്യുഹൻ നാസ്, അല്ലയോ ജനങ്ങളെ, ഉദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും, അള്ളാഹു നിങ്ങൾ ചെയ്തിട്ടുള്ള, അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള എണ്ണമറ്റ അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർത്തു നോക്കുക. ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹി യർസുഖുക്കും മിനസ് സമാഇ വൽ അർദ്, ആകാശഭൂമികളിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായ റിസ്ക്, ഭക്ഷണം അത് ഇറക്കി തന്ന, അത് സംവിധാനിച്ചു തന്ന ഒരു ഖാലിഖ്, സൃഷ്ടാവ് അള്ളാഹു അല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടോ? എന്നിട്ട് പറയുന്നു, അവന്റെ അനുഗ്രഹങ്ങൾ ഓർമ്മിപ്പിച്ചതിന് ശേഷം, ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ഒരാളും ഇബാദത്തിന് അർഹനായിട്ടില്ല. എന്നിട്ടും ഇത്ര വ്യക്തമായിട്ടും നിങ്ങൾ എങ്ങനെയാണ് ഈ ഹക്കിൽ നിന്ന്, തൗഹീദിൽ നിന്ന്, ഇബാദത്തിൽ നിന്ന് വഴിതെറ്റിപ്പോകുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നു. അതുപോലെ നിരവധി ആയത്തുകൾ കാണാൻ സാധിക്കും. ഫബ്തഗു ഇൻദല്ലാഹി റിസ്ഖ, നിങ്ങളുടെ റിസ്ഖ് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചുകൊള്ളുക. എന്നിട്ട് പറഞ്ഞു, വഅബ്ദൂഹു വഷ്കുറു ലഹു ഇലൈഹി തുർജഊൻ, അവനെ നിങ്ങൾ ആരാധിക്കുക, അവനോട് നന്ദി കാണിക്കുക, അവനിലേക്കാണ് നിങ്ങളുടെ മടക്കം. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അദ്ദേഹത്തിന്റെ നമസ്കാരം, ദീർഘമായ നമസ്കാരം കണ്ട്, കാലിൽ നീര് വരുന്നത് കണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോൾ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അഫല അകൂനു അബ്ദൻ ഷക്കൂറ, ഞാൻ അള്ളാഹുവിന്റെ നന്ദിയുള്ള ഒരു അടിമയാകേണ്ടതില്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രേരണ, ശുക്ർ എന്ന് പറയുന്ന ഈ പ്രേരണ, അത് നമ്മുടെ മനസ്സിൽ പച്ചയായി നിലനിർത്താൻ നമുക്ക് പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, യാ മുആദ് ഇന്നി ഉഹിബ്ബുക, മുആദേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് ലാ തദ അൻ തഖൂല ദുബ്ര കുല്ലി സലാ, ഓരോ നമസ്കാരത്തിലും സലാം വിട്ടുന്നതിന് മുമ്പ് പറയാൻ മറന്നു പോകരുത്. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക. അപ്പൊ ഇബാദത്ത് വർദ്ധിക്കാനുള്ള കാരണമാണ് ശുക്രന്റെ മനസ്സുണ്ടാവുക എന്നുള്ളത്. അത് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്, മറന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക, ശുക്രുള്ള നല്ല ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകാൻ വേണ്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അവനോട് ശുക്ർ കാണിച്ചുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവനുള്ള ഇബാദത്തുകൾ മനസ്സറിഞ്ഞ് ധാരാളമായി വർദ്ധിപ്പിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വഅഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ഇലാഹുൽ അവ്വലീന വൽ ആഖിരീൻ واشهد ان محمدا عبده ورسوله امام المتقين صلى الله عليه وعلى اله واصحابه واتباعه وانصاره الى يوم الدين اما بعد സഹോദരങ്ങളെ, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ അല്ലാഹുവിനെ ആരാധിക്കാൻ നമുക്ക് പ്രേരണയാകുന്ന മറ്റൊരു കാര്യം അല്ലാഹുവിനെക്കുറിച്ചുള്ള പ്രതീക്ഷയും അവനോടുള്ള ഭയവുമാണ്. അല്ലാഹുവിനെക്കുറിച്ചുള്ള പ്രതീക്ഷയും അവനെക്കുറിച്ചുള്ള ഭയവും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ സംഭവ വികാസങ്ങളും അല്ലാഹുവിന്റെ തീരുമാനപ്രകാരമാണ് നടക്കുന്നത്. നമ്മൾ ദുഃഖിക്കണോ സന്തോഷിക്കണോ കരയണോ ചിരിക്കണോ ജീവിതത്തിൽ ഖൈറുണ്ടാകണോ ഷെറുണ്ടാകണോ എന്ന് തീരുമാനിക്കുന്ന റബ്ബാണ്. അവന് ഇബാദത്ത് ചെയ്ത് അവനെ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് അവൻ വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണല്ല നല്ല ജീവിതം. എന്നാൽ അവന്റെ ദിക്റിൽ നിന്ന് അവന്റെ ദീനിൽ നിന്ന് അവഗണനയോടെ തിരിഞ്ഞു കളഞ്ഞവർക്ക് ഞെരുങ്ങിയ ജീവിതമായിരിക്കും ദുനിയാവിലും ആഖിറത്തിലും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഷെറുണ്ടാകുമോ എന്ന പേടി, അള്ളാഹുവിന്റെ ശിക്ഷയുണ്ടാകുമോ എന്ന പേടി, അത് ഒരാളെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന കാര്യമാണ്. അതുപോലെ അള്ളാഹുവിൽ നിന്നുള്ള ഖൈർ, അത് പ്രതീക്ഷിച്ചാൽ ഒരാൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യും. അമ്പിയാക്കളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവർ ഖൈറിൽ മത്സരിക്കുമായിരുന്നു, ഇബാദത്തുകളിൽ മത്സരിക്കുമായിരുന്നു. വയദ്ഊനന റഗബൻ വറഹബൻ വകാനൂ ലനാ ഖാശിഈൻ, അവരങ്ങേയറ്റത്തെ റഗബത്തോടുകൂടി ആഗ്രഹത്തോടുകൂടി അങ്ങേയറ്റത്തെ ഭയപ്പാടോടുകൂടി നമ്മെ വിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. വഖാനൂ ലനാ ഖാശിഈൻ, അവർ എന്റെ മുന്നിൽ അങ്ങേയറ്റത്തെ ഭയഭക്തി പ്രകടിപ്പിക്കുമായിരുന്നു. അപ്പൊ അമ്പിയാക്കളുടെ സ്വഭാവമാണ് അള്ളാഹുവിനോട് അങ്ങേയറ്റത്തെ പേടിയും അവനിൽ നിന്ന് എല്ലാം പ്രതീക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളത്. ഈ കാര്യം ഇബാദത്ത് വർദ്ധിപ്പിക്കാൻ നമ്മെ പ്രേരിപ്പിക്കും. അമ്പിയാക്കളുടെ മാർഗം പിന്തുടർന്ന സ്വാലിഹീങ്ങളായ ആളുകളെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞു, തതജാഫാ ജുനൂബുഹും അനിൽ മദാജിഅ, അവർ കിടക്കുന്ന വിരിപ്പുകളിൽ നിന്ന് അവരുടെ പാർശ്വഭാഗം അവരുടെ ശരീരം ഉയർന്നു പൊങ്ങും രാത്രിയുടെ അവസാന സമയത്ത്. യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ, പേടിച്ചുകൊണ്ടും പ്രതീക്ഷയോടുകൂടിയും തങ്ങളുടെ റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി, നമസ്കരിക്കാൻ വേണ്ടി. വമിമ്മ റസഖനഹും യുൻഫിഖൂൻ, നാം നൽകിയിട്ടുള്ള റിസ്കിൽ നിന്ന് അവർ ചെലവഴിക്കുകയും ചെയ്യും, സദഖ ചെയ്യുകയും ചെയ്യും. അപ്പൊ എന്തിനാണ് തഹജ്ജുദ് നമസ്കരിക്കുന്നത്? എന്തിനാണ് ഈ ആളുകൾ ഉറക്കം ഒഴിവാക്കി എഴുന്നേൽക്കുന്നത്? ഖൗഫൻ വതമഅ, അങ്ങേയറ്റത്തെ പേടിയുണ്ട് ദുനിയാവിലും ആഖിറത്തിലും വരാനിരിക്കുന്ന ഷെറുകളെ കുറിച്ച്. വതമഅൻ, അങ്ങേയറ്റത്തെ പ്രതീക്ഷയുണ്ട് ദുനിയാവിലും ആഖിറത്തിലുമുള്ള ഖൈറിന് വേണ്ടി, അതിനുവേണ്ടിയാണ് അവർ എഴുന്നേൽക്കുന്നത്. അപ്പൊ പേടിയും പ്രതീക്ഷയും ഇബാദത്ത് വർദ്ധിപ്പിക്കാൻ കാരണമാകും. നമ്മൾ ചിന്തിക്കണം ദുനിയാവിൽ വരാനിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച്, ദീനിനെ ബാധിക്കുന്ന അപകടങ്ങളെക്കുറിച്ച്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മനസ്സിനെ വഴിതെറ്റിക്കുമോ എന്ന പേടി, നമ്മുടെ ആഖിബത്ത്, നമ്മുടെ അവസാനം എന്താകുമെന്ന പേടി, ഇതൊക്കെ നമുക്കുണ്ടാകണം. അതുപോലെ ആഖിറത്തിനെ കുറിച്ചുള്ള പേടി നമുക്കുണ്ടാകണം. ദുനിയാവിലെ ഖൈറിൽ നമുക്ക് ആഗ്രഹവും പ്രതീക്ഷയും ഉണ്ടാകണം, ആഖിറത്തിൽ സ്വർഗത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ നമുക്കുണ്ടാകണം. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് ഇബാദത്തുകൾ മനസ്സറിഞ്ഞ് ചെയ്യാൻ, അതുപോലെ ധാരാളമായി വർദ്ധിപ്പിക്കാൻ സാധിക്കും. അവസാനമായി അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിച്ചിട്ടുള്ള മറ്റൊരു കാരണം, അവനെ ആരാധിക്കാൻ പ്രേരണയാകുന്ന മറ്റൊരു കാരണം, സ്വർഗത്തെക്കുറിച്ചുള്ള ആഗ്രഹവും നരകത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ, സ്വർഗത്തെക്കുറിച്ചുള്ള ആഗ്രഹവും നരകത്തെക്കുറിച്ചുള്ള ഭയവുമാണ്. ഇത് നേരത്തെ പറഞ്ഞതും തമ്മിലുള്ള ബന്ധം എന്താണ്? നേരത്തെ പറഞ്ഞത് പൊതുവായ പ്രതീക്ഷ, ദുനിയാവിലും ആഖിറത്തിലും എല്ലാ ഖൈറും പ്രതീക്ഷിക്കുക. നേരെ മറിച്ച് സ്വർഗത്തെക്കുറിച്ച് പ്രത്യേകമായ ചിന്ത, അതുപോലെ നരകത്തെക്കുറിച്ച് പ്രത്യേകമായ പേടി നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മുടെ ഇബാദത്തുകൾ അവസാനിക്കുകയില്ല, നമ്മുടെ ഇബാദത്തുകൾ ഗഫലത്തിലാവുകയില്ല, നമ്മുടെ മനസ്സിൽ അശ്രദ്ധയുണ്ടാവുകയില്ല. സ്വർഗത്തെക്കുറിച്ച് ചിന്തിച്ചാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഓരോ ദിക്ർ ചൊല്ലുമ്പോഴും സ്വർഗത്തിൽ ഒരു ഈത്തപ്പന നിങ്ങൾക്ക് വേണ്ടി വളരുന്നുണ്ട്. ഓരോ രാവിലെയും വൈകുന്നേരവും പള്ളിയിലേക്ക് പുറപ്പെടുമ്പോൾ സ്വർഗത്തിൽ ഒരു സദ്യ ഒരുങ്ങുന്നുണ്ട്. ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ എന്നൊരു പ്രാവശ്യം പറഞ്ഞാൽ അത് സ്വർഗത്തിലെ ഒരു നിധിയാണ്. ഇങ്ങനെ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞ ഹദീസുകൾ, ആയത്തുകൾ, അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ നമ്മുടെ മനസ്സിൽ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാൻ, ഈ പറഞ്ഞ അമലുകൾ വർദ്ധിപ്പിക്കാനുള്ള പ്രേരണയുണ്ടാകും. സ്വർഗത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ, ആസിയ എന്ന് പറയുന്ന ഫിർഔനിന്റെ ഭാര്യ ആസിയ ബിൻത് മുസാഹിം അലൈഹിസ്സലാം അവരെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞത് എന്താണ്? ഫിർഔന്റെ അക്രമത്തിന്റെ നടുവിലും ഫിർഔന്റെ പീഡനങ്ങൾക്കിടയിലും അള്ളാഹുവിനെ മറക്കാതെ ഇബാദത്തുകൾ ചെയ്ത് വിശ്വാസികൾക്ക് മാതൃകയായ സ്ത്രീയാണ്. നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, ഒരുപാട് പുരുഷന്മാർ പൂർണ്ണതയിലെത്തിയിട്ടുണ്ട്, കമാൽ മനുഷ്യ സാധ്യമായ പൂർണ്ണതയിലെത്തിയിട്ടുണ്ട്, എന്നാൽ വലം യഖ്മുൽ മിനൻ നിസാഇ ഇല്ലാ അർബ, സ്ത്രീകളിൽ നാലുപേർ മാത്രമേ കമാലിലെത്തിയിട്ടുള്ളൂ, പൂർണ്ണന്മാരായിട്ടുള്ളൂ. അതിലെണ്ണിയ ഒന്ന് ആസിയ ബിൻതു മുസാഹിം, ഫിർഔന്റെ ഭാര്യയായ ആസിയയാണ്. അവരെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞത് എന്താണ്? അവർക്ക് ഇത്രയും ഇബാദത്ത് ചെയ്ത് ഈ കമാലിലെത്താൻ എന്തേ കാരണം? മുഅ്മിനീങ്ങൾക്ക് മാതൃകയാണ്. ദറബല്ലാഹു മസലൻ ലില്ലദീന ആമനു, വിശ്വാസികൾക്ക്, ആണും പെണ്ണുമായ വിശ്വാസികൾക്ക് മാതൃക എന്ന് പറഞ്ഞ് അല്ലാഹു ഈ സ്ത്രീയെ ഉയർത്താനുള്ള കാരണം എന്താണ്? റബ്ബിബ്നിലി ഇൻദക ബൈതം ഫിൽ ജന്ന, റബ്ബേ സ്വർഗത്തിൽ നിന്റെ അടുക്കൽ എനിക്കൊരു വീട് വേണം. അതായിരുന്നു അവരുടെ മനസ്സിലുള്ള പ്രേരണ, അതായിരുന്നു അവരുടെ ആഗ്രഹം, അതിനുവേണ്ടിയായിരുന്നു അവർ അധ്വാനിച്ചത്. അപ്പൊ നമ്മുടെ മനസ്സിൽ സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടാകണം. നമ്മുടെ ദുനിയാവിനെ കുറിച്ചുള്ള ചിന്തയും നമ്മുടെ കച്ചവടവും മക്കളും കുടുംബവും സാമ്പത്തികവും ഇങ്ങനെയുള്ള ബാധ്യതകളും അതുപോലെ തന്നെ ആഗ്രഹങ്ങളും അതൊക്കെ ഒരു വശത്ത് മാറ്റിവെച്ച് കുറച്ച് സമയം നമ്മൾ ആഖിറത്തിനെ കുറിച്ച് സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കണം. അത് ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാൻ നമുക്ക് പ്രേരണയാകും. അതുപോലെ നരകത്തിനെ കുറിച്ചുള്ള പേടി അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അല്ലദീന യഖൂലൂന റബ്ബന ഇന്നന ആമന്ന ഫഗ്ഫിർ ലനാ ദുനൂബനാ വഖിനാ അദാബന്നാർ. മുഅ്മിനീങ്ങളുടെ സ്വഭാവമാണ് പാപങ്ങൾ പുറത്തു തരാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഇത് നമ്മുടെ മനസ്സിലുണ്ടാകണം. അതും ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാനുള്ള കാരണമാകും. സഹോദരങ്ങളെ, ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ ചിന്തയുണ്ടാകണം. എങ്കിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇബാദത്തുകൾ എന്തിനാണ് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നമ്മുടെ മനസ്സിലുണ്ടാകും. അത് നമ്മുടെ ഇബാദത്തുകൾ വർദ്ധിക്കാൻ കാരണമാകും. അതുപോലെ ചെയ്യുന്ന കാര്യങ്ങൾ സ്ഥിരതയുണ്ടാകാനും അത് മനസ്സിൽ തട്ടി ആത്മാർത്ഥമാകാനും അത് കാരണമാകും. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ തൃപ്തിപ്പെടുന്ന അവന്റെ സ്വാലിഹ്യങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ, ഇബാദത്തുകളിൽ മത്സരിക്കുന്ന, അതുപോലെ ഗഫ്ലത്തില്ലാതെ ഹുദൂറുൽ ഖൽബോടെ മനസ്സാന്നിധ്യത്തോടെ ഇബാദത്ത് ചെയ്യുന്ന അവന്റെ സ്വാലിഹ്യങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും നമ്മുടെ മാതാപിതാക്കളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലനാ ദുനൂബന വകഫിർ അന്നാ സയ്യിആതിനാ വതവഫന മഅൽ അബ്റാർ. അല്ലാഹുമ്മ അസ്ലിഹ് സറായിറന, اللهم اجعل سرائرنا خيرا من علانيتنا واجعل علانيتنا خيرا. اللهم آت نفوسنا تقواها وزكها انت خير من زكاها انت وليها ومولاها. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. والحمد لله رب العالمين.